السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. عن أبي هريرة رضي الله عنه قال: قال رسول الله صلى الله عليه وآله وصحبه وسلم: تعس عبد الدينار والدرهم والقطيفة، إن أعطي رضي وإن لم يعطى لم يرضى. أخرجه البخاري. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബുൽ ജാമിഇൽ അടുത്തതായി ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. അദ്ദേഹത്തെ കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്-ദൗസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അബ്ദുറഹ്മാൻ ഇബ്നു സഹർ അദ്-ദൗസി എന്നാണ് അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പേര്. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു. പലതവണ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്: ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു: തഅസ അബ്ദുദ്ദീനാർ, ദീനാറിന്റെ അടിമ നശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവൻ നശിക്കട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വദ്ദിർഹം, ദിർഹമിന്റെയും, വൽ ഖതീഫ, അതൊരു തരത്തിലുള്ള വസ്ത്രമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ദിർഹമിന്റെയും ദീനാറിന്റെയും ഖതീഫയുടെയും അടിമകൾ നശിക്കട്ടെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? ദീനാറ് ദിർഹം എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇന്നും പലപ്പോഴും ഉപയോഗിച്ചു വരുന്ന നാണയങ്ങളാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് റുപ്പീസാണ്. എന്നിരുന്നാലും ഇവിടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്നത് ദുനിയാവുമായി അങ്ങേയറ്റം ബന്ധം വെച്ച് ഉഖറവിയായ കാര്യങ്ങളിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ, അല്ലാഹുവ തആലയുമായിട്ടുള്ള ബാധ്യതകളിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ, ദുനിയാവിന്റെ പിറകിൽ നടക്കുന്ന ആളുകൾ, ഏത് രൂപത്തിലാണെങ്കിലും എനിക്ക് സമ്പാദ്യം ഉണ്ടാക്കണം എന്ന ചിന്താഗതി വെച്ച് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നശിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നുകിൽ അവൻ നശിക്കട്ടെ എന്ന പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ അത്തരക്കാർ നാശം സംഭവിച്ചവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ് എന്താണ്? ഭൗതിക ലോകവുമായി നമ്മുടെ മനസ്സിന് ബന്ധമുണ്ടാകുന്നതിന് ഒരു പരിധി നമ്മൾ നിശ്ചയിക്കണം. ഈ ലോകത്തെ ജീവിതവുമായി നമ്മുടെ മനസ്സിന് ബന്ധമുണ്ടാകുന്നതിന് ഒരു പരിധി നമ്മൾ നിശ്ചയിക്കണം. ഇന്ന് പല ആളുകളുടെ അവസ്ഥ എന്താ? ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടും, ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വല്ലാതെ പണിയെടുക്കും. എവിടെയെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ അതിന് ഉറക്കൊഴിഞ്ഞിട്ടാണെങ്കിലും ആ ജോലി ചെയ്യും, പക്ഷേ രാവിലെ ഫജ്ർ നിസ്കാരത്തിന് മസ്ജിദിൽ ഉണ്ടാവുകയില്ല. അല്ലെങ്കിൽ രാവിലെ പകൽ സമയങ്ങളിൽ ഷോപ്പിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവർ. ഇതിനിടയിൽ ഒരു സഹോദരനെ കണ്ടു. അദ്ദേഹത്തോട് നിസ്കാരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്: ഞാൻ രാത്രി ഐഷാന്റെ സമയത്താണ് അഞ്ചു വക്ത നിസ്കാരം നിസ്കരിക്കാറുള്ളത്. അതെന്താ കാര്യം? അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു: രാവിലെയൊക്കെ ഷോപ്പിൽ ആളുകൾ ഉണ്ടാകും. അതൊരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അഞ്ചു വക്ത നിസ്കാരത്തിന് ജമാഅത്തായി മസാജിദുകളിൽ എത്താൻ നമ്മൾ പരിശ്രമിക്കണം. പ്രത്യേകിച്ച് മസ്ജിദിന്റെ പരിസരത്തുള്ള ആളുകളാണെങ്കിൽ, മസ്ജിദിൽ നിന്നുള്ള ബാങ്ക് കേൾക്കുന്നവരാണെങ്കിൽ നിർബന്ധമായും മസ്ജിദിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കണം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു: ഞങ്ങൾ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ ജമാഅത്ത് നിസ്കാരത്തിന്റെ മസാജിദുകളിലേക്ക് വരാത്തത് രണ്ട് വിഭാഗം മാത്രമായിരുന്നു. ഒന്നാമത്തേത് മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ. കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ജമാഅത്തിന് വരാറില്ല. രണ്ടാമത്തെ വിഭാഗം രോഗികൾ, അവരല്ലാതെ എല്ലാവരും മസ്ജിദിൽ ജമാഅത്തിന് എത്താറുണ്ടായിരുന്നു. നമ്മുടെ മസാജിദുകളുടെ അവസ്ഥ എന്താണ്? എത്ര ആളുകൾ ജമാഅത്തിന് വരാറുണ്ട്? പല ആളുകളും ജമാഅത്തിന് വരാറില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ നാം ചെലുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഒരടിമ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യമായി അവന്റെ ഖബറിൽ വിചാരണ ഉണ്ടാകുക അവന്റെ നിസ്കാരത്തെ കുറിച്ചാണ്. ഇദാ സലഹത് സലഹ സൈറു അമലി, നിസ്കാരം നന്നായാൽ അതിനുശേഷമുള്ളതൊക്കെ എളുപ്പമാണ്, നിസ്കാരം എങ്ങാനും മോശമായാൽ അതിനുശേഷമുള്ളതൊക്കെ കഠിനമായ അവസ്ഥകളാണ്. ഈ ഒരു ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്. എത്ര വർഷം നമ്മൾ ജീവിക്കും? 40, 50, 60, 70 കൂടി വന്നാൽ 100 അല്ലെങ്കിൽ 150. അതിനപ്പുറം ആരും ജീവിക്കുകയില്ല, നമുക്കറിയാം. നമുക്ക് മുമ്പ് ധാരാളം തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളൊരു ദിവസം മരണപ്പെടുക തന്നെ ചെയ്യും, ഒരു സംശയമില്ല. ഒന്നുകിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ, ആ ഒരു സംശയം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുക. ഭൗതിക ലോകവുമായി അങ്ങേയറ്റം ബന്ധം വെക്കുന്നതിനെ നമ്മൾ സൂക്ഷിക്കുക. ഈ ലോകത്ത് എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചാലും എന്തൊക്കെ നമ്മൾ സ്വരുക്കൂട്ടിയാലും ഒരു ദിവസം നമ്മൾ മരണപ്പെടുക തന്നെ ചെയ്യും. അതാണ് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമുക്ക് നൽകുന്ന പാഠം. ഈ ഭൂമിയുമായി വലിയൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്, അഥവാ ദുനിയാവുമായി വലിയ ബന്ധമുണ്ടാക്കിയെടുത്ത് നിന്റെ അള്ളാഹു വാജിബാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ലാതെ ഇങ്ങനെ ദുനിയാവ് ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി നീ പരിശ്രമിക്കുകയാണെങ്കിൽ നീ നശിച്ചവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിനക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, നമസ്കാരത്തിന്റെ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക, മസാജിദുകളിലേക്ക് ജമാഅത്തുകളിൽ വരാൻ നമ്മൾ പരിശ്രമിക്കുക, അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടപ്പെട്ടവർ അവർക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ അവരെ ജമാഅത്തിൽ നമ്മൾ മസ്ജിദിലേക്ക് കൂട്ടുക. ഇന്ന് ചില ആളുകളൊക്കെ സുബഹ് നമസ്കാരത്തിന് വരുമ്പോൾ ആരെയും കൂട്ടില്ല, ചോദിച്ചാൽ എന്താ പറയാ, അവരുറങ്ങാണ്, അവർ ഇപ്പൊ എഴുന്നേൽപ്പിക്കണ്ടേ, പ്രയാസാവൂലേ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അഹമ്മദയോട് ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, ഞാൻ പലപ്പോഴും സുബഹ് നമസ്കാരത്തിന് എന്റെ മക്കളെ ഞാൻ എഴുന്നേൽപ്പിക്കാറുണ്ട്, പക്ഷെ അവരാരും എഴുന്നേൽക്കാറില്ല, ശക്തമായ ഉറക്ക കാരണത്താൽ അവരുറങ്ങാറാണ് പതിവ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അഹമ്മദ തിരിച്ചു ചോദിച്ചു, ആ സമയത്ത് നിന്റെ വീട്ടിൽ നല്ലൊരു തീ കത്തി അമരുകയാണെങ്കിൽ, പടരുകയാണെങ്കിൽ നീ എന്ത് ചെയ്യും? കുട്ടികൾ ഉറങ്ങുകയാണ്, അവർക്ക് ഉറക്കിന്റെ പ്രയാസമാകും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉറങ്ങാൻ നീ അനുവദിക്കുമോ? അതല്ല, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ നീ പരിശ്രമിക്കും. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നല്ലൊരു തീ പടർന്നു പിടിച്ചാൽ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ, ആ രൂപത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എന്ത് പ്രയാസം സഹിച്ചിട്ടാണെങ്കിലും അവർക്ക് നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും അവരെ എടുത്ത് എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇവിടെ വാസ്തവത്തിൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരെ ഈ രൂപത്തിൽ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നരകത്തിന്റെ ഭയാനകമായ തീയിലേക്കാണ് അവരെ നമ്മൾ തള്ളിവിടുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നരകത്തിലേക്കാണ് അവരെ നമ്മൾ തള്ളിവിടുന്നത്. അവരോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, അവരോട് നമുക്ക് മമതയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ? അവർക്ക് നമ്മൾ ദീനിയായ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിസ്കാരങ്ങളിലേക്ക് വരുമ്പോൾ അവരെ നമ്മൾ വിളിക്കുക, കൂടെ കൂട്ടുക. അങ്ങനെ വന്ന് അവർ നിസ്കരിച്ചാൽ അതിന്റെ പ്രതിഫലവും കൂടി നമുക്ക് ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, മസാജിദുകളിലേക്ക് വരുമ്പോൾ വീട്ടിലുള്ളവരെ നമ്മുടെ കൂടെ കൂട്ടുക. വീട്ടിലുള്ള കുട്ടികൾ അവരെ നമ്മുടെ കൂടെ കൂട്ടുക. അവർ നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ഒരു ചെറിയ കുട്ടിയെ ഉയർത്തിക്കാണി ചോദിച്ചു, അലിഹാദ ഹജ്ജ്, പ്രവാചകരെ ഈ കുട്ടിക്ക് ഹജ്ജ് ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, ആ കുട്ടിക്ക് ഹജ്ജ് ഉണ്ട്, വലക്കിൽ അജർ, നിനക്കാണ് അതിന്റെ പ്രതിഫലം ലഭിക്കുക. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ വകതിരിവെത്തിയവരാണെങ്കിൽ, വകതിരിവ് എന്ന് പറയുന്നത് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പാണ്, വകതിരി വസ്തിയവരാണെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക? മസാജിദുകളിലേക്ക് കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുക. നമ്മുടെ കൂട്ട് അവരെ മസ്ജിദിലേക്ക് കൂട്ടുക. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിൽ മസാജിദുകളോടൊരു ഇഷ്ടം, അള്ളാഹുവിന്റെ ഭവനങ്ങളോടൊരു ഇഷ്ടം ഉണ്ടാകണം. നമ്മുടെ നാട്ടിലെ മസാജിദുകളുടെ അവസ്ഥ എന്താ? മസ്ജിദിൽ നിസ്കരിക്കാൻ 5 ആള് അല്ലെങ്കിൽ 10 ആള്. നേരെ മറിച്ച് നാട്ടിലൊരു പരിപാടിയാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടിലൊരു കളി നടക്കുകയാണെങ്കിൽ എത്ര ആളുകളാണ് വരുന്നത്? എത്ര ആളുകൾ അവിടെ പങ്കെടുക്കും? കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്റ്റേജൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഗാലറിയൊക്കെ നിറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ മസാജിദുകളുടെ അവസ്ഥയോ? പലപ്പോഴും നിസ്കാരത്തിന് ആളുകളില്ല. നമ്മുടെ മഹല്ലിലുള്ള മസ്ജിദിൽ ഒരു നിസ്കാരവും നടക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഖ്ത് പൂർണ്ണമായി മുടങ്ങുകയാണെങ്കിൽ നാം വേറെ പണിയൊന്നും ഇല്ലാതിട്ടും വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരുന്നു, അത് കാരണത്താൽ ഇവിടെ ജമാഅത്ത് മുടങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കുറ്റക്കാരാകും. ഈ മസ്ജിദിൽ ഉദാഹരണത്തിന് ഒരു ജമാഅത്ത് നിസ്കാരം നടന്നില്ല എന്ന് കരുതുക, നമ്മളൊക്കെ വീട്ടിലുണ്ട് വെറുതെ ഇരിക്കുകയാണ്, ഒരു പക്ഷേ നമ്മൾ പോലും കുറ്റക്കാരാകും. അള്ളാഹുവിന്റെ ഭവനങ്ങൾ വെറുതെ ഇങ്ങനെ ഇടാനുള്ളതല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതികമായ വിഷയങ്ങൾക്ക് പരിഗണന നൽകുന്നതിൽ കുറവ് വരുത്തുക. അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നമ്മൾ തയ്യാറാവുക. അതിനുവേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിച്ചത്. അതൊരിക്കലും നമ്മൾ മറന്നുപോകരുത്. അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം ഖുർആനിൽ പറഞ്ഞു തരുന്നത്, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു നമ്മെ പഠിച്ചത്. അതല്ലാതെ ദുനിയാവിൽ ധാരാളം സമ്പാദ്യം ഉണ്ടാക്കി എനിക്ക് വലിയ സമ്പത്തുണ്ട്, ഞാൻ വലിയ സമ്പന്നനാണ് എന്ന് പറയാനല്ല. അതൊക്കെ ഈ ദുനിയാവിന്റെ പെരുമകളാണ്. അൽഹാകുമു തകാസുർ, ദുനിയാവിൽ പെരുമ നടിക്കുക എന്നുള്ളത്, അധിക പറച്ചിലുകൾ പറയുക എന്നുള്ളത് മനുഷ്യരെ അശ്രദ്ധയിലാക്കിയിരിക്കും. എനിക്ക് ധാരാളം മക്കളുണ്ട്, എനിക്ക് ഇന്ന സ്ഥലത്ത് അവിടെ പ്രോപ്പർട്ടി ഉണ്ട്, ഇവിടെ പ്രോപ്പർട്ടി ഉണ്ട്, ഇവിടെ സ്ഥലമുണ്ട്, അവിടെ സ്ഥലമുണ്ട്, എനിക്ക് കുറെ സമ്പാദ്യമുണ്ട്, എനിക്ക് ആരോട് ചോദിക്കാൻ, എനിക്ക് ആരെ പേടിക്കാൻ, ഇതൊക്കെ ദുനിയാവിലുള്ള കാര്യങ്ങളാണ്. അൽഹാകുമു തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, എത്ര കാലം നിങ്ങളിത് പറയും? എത്ര കാലം നിങ്ങളിങ്ങനെ പെരുവതടിക്കും, എനിക്ക് സമ്പാദ്യമുണ്ട്, എനിക്ക് മക്കളുണ്ട്, കച്ചവടമുണ്ട്, ബിസിനസ്സുണ്ട്, എത്ര കാലം പറയും? ഹത്തസൂർത്തുൽ മഖാബിർ, ഒരു ദിവസം നിങ്ങളെ ഖബറിൽ ഇറക്കി വെക്കുന്നത് വരെ. അതിനപ്പുറം ഒരാൾക്കും പറയാൻ സാധ്യമല്ല. ഖബറിൽ ഇറക്കി വെച്ചാൽ അവിടെ എനിക്ക് ഇന്ന സ്ഥലത്ത് ബിസിനസ്സുണ്ട്, എനിക്ക് ഇത്ര സമ്പാദ്യമുണ്ട് എന്നതൊന്നും ഉപകാരം ചെയ്യുകയില്ല. മറിച്ച് ഞാൻ എന്ത് അമൽ ചെയ്തു, ഞാൻ അഞ്ചു വക്ത ജമാഅത്തിന്റെ മസ്ജിദിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് അത് അവിടെ ഉണ്ടാകും. നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സൽക്കർമ്മങ്ങൾ ഒരു മനുഷ്യന്റെ രൂപത്തിൽ അവരിലേക്ക് നമ്മുടെ അരികിലേക്ക് വരും. അവരിൽ ആരും ഇല്ലാതെ നമ്മളിങ്ങനെ കിടക്കുമ്പോൾ ഒരാൾ നമ്മുടെ അരികിലേക്ക് വരും, നല്ല കാണാൻ ഭംഗിയുള്ള, നല്ല മണമുള്ള, നല്ല തയ്യബ് റിഹായ ഒരു വ്യക്തി നമ്മുടെ അരികിലേക്ക് വരും. നമ്മൾ ചോദിക്കും, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരാണ്? സത്യവിശ്വാസികൾ ചോദിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ പറയും, അനഅമലുക സാലിഹ്, നീ ഭൂമിയിൽ ചെയ്തിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങളാണ്. നീ ഖുർആൻ ഓതിയല്ലോ, നീ അഞ്ചു വക്ത ജമാഅത്തിൽ പങ്കെടുത്തല്ലോ, നിന്റെ മാതാപിതാക്കളോട് നല്ല രൂപത്തിൽ നീ പെരുമാറി, നിന്റെ മക്കളോട് നീ കരുണ കാണിച്ചു, ജനങ്ങളെ നീ സഹായിച്ചു, ഇങ്ങനെ നീ സൽക്കർമ്മങ്ങൾ ചെയ്തില്ലേ, അതാണ് ഞാൻ, അതാണ് ഞാൻ. വേറെ ചില വിഭാഗം ആളുകൾ, അവർ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ, ഖബറിന്റെ പ്രയാസത്തിൽ, ഖബറിന്റെ ഇടക്കത്തിൽ, ഖബറിന്റെ ഇരുട്ടിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരാൾ വരും. ഖബറിൽ അദ്ദേഹത്തിന് പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അതിനിടയിൽ ആ വരുന്ന വ്യക്തിയിൽ നിന്ന് വളരെ ദുർഗന്ധം, വലിയ പ്രയാസം, അവരെ കാണുമ്പോൾ തന്നെ പ്രയാസം. അവർ ചോദിക്കും, നീ ആരാണ്? ആ വന്ന വ്യക്തി പറയും, അനഅമലുക സയ്യെ, നീ ഭൂമിയിലായിരിക്കെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു, മാതാപിതാക്കളെ ധിക്കരിച്ചു, അവരെ പ്രയാസപ്പെടുത്തി, നിസ്കാരങ്ങൾ ഒഴിവാക്കി, ജമാഅത്തുകൾ അകാരണമായി നീ ഒഴിവാക്കി, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നീ ചെയ്തു, അതുകൊണ്ട് നീ ചെയ്തിരിക്കുന്ന ദുഷ്കർമ്മങ്ങളാണ് ഞാനെന്ന് പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് എന്തുണ്ടായാലും, ഈ ഭൂമിയിൽ എത്ര കോടാനുകോടികൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചാലും, ഒരു ദിവസം മരിച്ചു കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഉപകരിക്കുകയില്ല. ഈ ഭൂമിയിൽ ഒരു വസ്തു നമുക്ക് ഉപകരിക്കുകയില്ല, നമ്മൾ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളെല്ലാം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തഈസ അബ്ദു ദീനാരി വ അബ്ദു ദിർഹം, ദിർഹമിന്റെയും ദീനാറിന്റെയും അടിമകൾ നശിച്ചവരാണ്. അതുകൊണ്ട് ഭൂമിയുമായി അല്ലെങ്കിൽ ദുനിയാവിയായ ജീവിതവുമായി നാം ബന്ധമുണ്ടാക്കുന്നതിനൊരു പരിധി വയ്ക്കുക. ഉഖ്റവിയായ ജീവിതവുമായി, അള്ളാഹുവുമായി നല്ല ബന്ധമുണ്ടാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല രൂപത്തിൽ ജീവിക്കാനും, നല്ല രൂപത്തിൽ ഈ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാനും നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്ത ഹദീസിൽ ഹാഫിദ് ഇബ്നു ഹജർ പറഞ്ഞു, ഇനി വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അന്നി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, أخذ رسول الله صلى الله عليه وسلم بمنكبي نبي صلى الله عليه وسلم ورد وسلم من الشولدر الكلش فقال أن تبرنوا كن في الدنيا كأنك غريب ابن عمر أن ابن عمر نور عنا فرنجة لنجل إنك لكنا نمور عنا كن في الدنيا كأنك غريب إي بومي اللي جيبي كنا دولا برجي دنيا فولي آيدي كرم ولا برجي دنيا فولي آيدي كرم أو عابر السبيل لنجل ورو ورياتر دنيا فولي آيدي كرم അപരിചിതൻ എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പല ആളുകളും വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പോകാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നാട്ടിൽ നല്ലൊരു വീടെടുക്കണം, കുടുംബത്തിന് അത്യാവശ്യം ചെലവിന് കഴിയണം, അങ്ങനെ അവിടെ പോയി ആ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു വരും, കുടുംബത്തിന്റെ അരികിലേക്ക് തിരിച്ചു വരും. ഇതുപോലെയാണ് ഒരു മുഅ്മിനിന്റെ ജീവിതം. ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്, ഒരു ദിവസം നമ്മൾ തിരിച്ചു പോകേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇല്ലായ്മയിൽ നമ്മെ പടച്ചു. ഒരു 60 വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, 70 വർഷം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു, നമ്മൾ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം അള്ളാഹു നമ്മെ പടച്ചു, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഇല്ലാതാക്കുകയും ചെയ്യും. ഒരു 200 വർഷം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് നമ്മുടെ കൂട്ടത്തിലുള്ള അബ്ദുള്ളനെ നിനക്കറിയോ, മുഹമ്മദിനെ അറിയോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ആളുകൾക്ക് അറിയില്ല. കുറെ കാലം മുമ്പ് നമ്മളില്ല, ഇനി കുറച്ചു കാലം കഴിഞ്ഞാലും നമ്മളില്ല. അപ്പൊ ഇബ്നു ഉമറിനോട് പറയുകയാണ്, ഈ ദുനിയാവിൽ ഒരു അപരിചിതനെ പോലെ ജീവിക്കുക, ഔ ആബിറു സബീൽ, അല്ലെങ്കിൽ ഒരു വഴിയാത്രകനെ പോലെ. ഉദാഹരണത്തിന്, കണ്ണൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ കോഴിക്കോട് അവന്റെ വാസസ്ഥലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ താമസിക്കുക എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളായിരിക്കാം. ഇതുപോലെ ആ ഒരു പരിഗണന മാത്രം, ചുരുങ്ങിയ സമയം, ഒരു വഴിയാത്രകൻ നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു പടച്ചു, ഇനി മരണത്തിലേക്ക്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലേക്ക് പോകുന്നതിനിടയിൽ താൽക്കാലികമായ ഒരു വാസസ്ഥലമായി ദുനിയാവിനെ നീ കണക്കാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന്റെ നിസ്സാരത നമ്മൾ മനസ്സിലാക്കണം. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, ദുനിയാവിന്റെ നിസ്സാരത നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് പല ആളുകൾക്കും പറ്റുന്ന ഏറ്റവും വലിയ പിഴവെന്തുകൊണ്ടാണ്? ദുനിയാവിനെ വലിയ കാര്യമാക്കി വെക്കും. ഒരാൾ വലിയ വീടെടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനേക്കാളും വലിയ വീട് വേണം, നേരെ മറിച്ച് ഒരു വ്യക്തി അഞ്ചു വക്തത്തിന് ജമാഅത്തിന് പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും അതുപോലെ പങ്കെടുക്കണം, എനിക്ക് ജമാഅത്ത് ഒഴിവാകരുത് എന്ന ചിന്താഗതി ഇത്ര ആളുകൾക്ക് ഉണ്ടാകും. അത് പലപ്പോഴും കുറവാണ്. അവൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, അന്ന് എനിക്കും ആ ബിസിനസ് നോക്കണം, എനിക്കും പൈസ ഉണ്ടാക്കണം, എനിക്കും കുറെ വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ നസീഹത്ത് കേട്ടതിന് ശേഷം ജനങ്ങളോട് പറയാറുണ്ട്, ഇദാ അംസൈത ഫലാ തൻതളിർ സദാ, നീ വൈകുന്നേരം ജീവിച്ചിരിക്കുകയാണെങ്കിൽ പകല് വരെ ജീവിക്കുമെന്ന് നീ കരുതരുത്, ഒരു പ്രതീക്ഷയുമില്ല. വൈദാ അസ്ബഹ്ത ഫലാ തൻതളിർ മസാ, രാവിലെ നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിനക്ക് വൈകുന്നേരം കണ്ടുമുട്ടാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയും വെക്കണ്ട. നമുക്ക് എന്തോ ഉറപ്പാണല്ലോ വൈകുന്നേരം വരെ നമ്മൾ ജീവിക്കുമെന്ന്, ഒരു ഉറപ്പുമില്ല, ഒരു ഉറപ്പുമില്ല. ഒരു പക്ഷെ നടക്കുന്നതിനിടയിലായിരിക്കും നമുക്ക് പ്രയാസം വരുന്നത്. ഒന്ന് രണ്ട് ദിവസങ്ങൾക്കും ഒരു സഹോദരന്റെ അനുഭവം കേട്ടു, കുറെ വർഷം വിദേശത്ത് ജോലി ചെയ്തു, അത്യാവശ്യം പണമൊക്കെ സ്വരൂപിച്ചു, അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത എന്താ, നല്ലൊരു വിവാഹം കഴിക്കണം. അങ്ങനെ നാട്ടിൽ പെണ്ണൊക്കെ അന്വേഷിച്ചു, നല്ലൊരു പെണ്ണിനെ കിട്ടി, വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു. അങ്ങനെ കല്യാണത്തിന്റെ തലേന്ന് വീട്ടുകാരും അതുപോലെ തന്നെ ചങ്ങാതിമാരും ഒക്കെ വീട്ടിൽ വന്നു, നല്ല ആസ്വദിച്ചു അവർ, നല്ല രൂപത്തിൽ അടിച്ചു പൊളിച്ചു. അന്ന് രാത്രി ആ ചെറുപ്പക്കാരൻ ഉറങ്ങാൻ വേണ്ടി കടന്നു. ധാരാളം സ്വപ്നങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകും. നാളെയാണ് വിവാഹം, നാളെയാണ് ആളുകളൊക്കെ വരുന്നത്, നാളെയാണ് എന്റെ ജീവിതത്തിലേക്ക് ഭാര്യ വരുന്നത്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് ആ സഹോദരന് എഴുന്നേൽക്കാൻ സാധിക്കുന്നില്ല. നടന്ന സംഭവമാണ്. എന്താണ് കാരണം? ഒരു ഭാഗം തളർന്നു പോയിരിക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാരണവുമില്ല. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, എന്റെ ഒരു സുഹൃത്ത് ഒരു ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഈ സഹോദരൻ കാലിങ്ങനെ ഏച്ചു വരികയാണ്, കാലിങ്ങനെ തൂക്കിയിട്ട് വരികയാണ്. ആ വ്യക്തിയോട് കാര്യം ചോദിച്ചപ്പോഴാണ് ആ വ്യക്തി കാര്യം പറഞ്ഞത്. നമുക്കറിയില്ല ഏത് സമയത്താണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ആഫിയത്തിൽ എടുത്തു കളയുക എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വഖുദ് മിൻ സിഹ്ഹതിക ലിസഖമിക, നിനക്ക് ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നീ നന്നായി അമല് ചെയ്യുക, നിനക്ക് അസുഖം വരുന്നതിന് മുമ്പ് നീ ആരോഗ്യമുള്ള അവസ്ഥയെ നീ മുതലാക്കുക. ഒമിൻ ഹയാത്തിക ലിമൗതിക, ഒരു ദിവസം നീ മരണപ്പെടും, ആ മരണത്തിന് മുമ്പ് നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന ജീവിതത്തെ നീ ഉപയോഗിക്കുക എന്ന് അബ്ദുല്ലാഹു ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതിക ജീവിതത്തിൽ വല്ലാതെ താല്പര്യം കാണിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറന്നുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ പാരായണം ചെയ്യാറുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് കാനത് ലഹും ജന്നാതുൽ ഫിർദൗസി നുസുല ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പരലോകത്ത് അവർക്ക് ഒരു വിരുന്ന് നൽകുന്നതാണ്, ഒരു വിരുന്ന് നൽകുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇത് കേവലം ഒരു സംസാരമായിട്ട് നിങ്ങൾ എടുക്കരുത്, നിങ്ങൾ മനസ്സറിഞ്ഞ് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ സൗദിയിൽ ഉമ്രക്ക് പോയെന്ന് കരുതുക, സൗദിയിലെ രാജാവ് നിങ്ങളെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൊട്ടാരത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ അനുഭൂതി? നമ്മളിങ്ങനെ പ്രതീക്ഷിക്കും, അവിടെ പോയാൽ എന്തായിരിക്കും ആ കൊട്ടാരത്തിന്റെ വലുപ്പം, എന്തൊക്കെയായിരിക്കും ഭക്ഷണം, ധാരാളം വിഭവങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമാണ്, ഈ എല്ലാ രാജാക്കന്മാരുടെയും രാജാവായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമുക്ക് ഒരു വിരുന്ന് നൽകുക എന്ന് പറയുമ്പോൾ എത്ര വലുതാണ്, എന്തായിരിക്കും അവിടുത്തെ അനുഭൂതികൾ, നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവല, അതിൽ നമുക്ക് കലാകാലം വസിക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഭൗതികമായ ജീവിതത്തിൽ അങ്ങേയറ്റം താല്പര്യം കാണിക്കാതെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുക. ഏത് സമയത്തും നമ്മൾ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. നമ്മുടെ കുടുംബാംഗങ്ങളെ ഈ വിഷയത്തിൽ ഓർമ്മിപ്പിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വതആല പരസ്പരം നന്മകൾ പറയാനും തിന്മകൾ വിലക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.